The last days we studied from the Psalm verse 1.
ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യമാണ് നാം പഠിച്ചത്.
We have seen that our topic is the new birth to the eternity.
വീണ്ടും ജനനം മുതൽ നിത്യത വരെയുള്ള വിഷയമാണ് നമ്മുടെ വിഷയം എന്നറിയാമല്ലോ.
We know that our new birth starts when we accept Jesus as our Lord and Savior.
നമ്മുടെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കുമ്പോഴാണ് ആ വീണ്ടും ജനനത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത്.
Here we see the psalmist says that Lord is my shepherd.
ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് യഹോവ എന്റെ ഇടയനാകുന്നു.
He is really saying that he is my savior, he is my creator. I owe everything to him.
സങ്കീർത്തനക്കാരൻ പറയുകയാണ് അവനാണ് എന്റെ സൃഷ്ടാവ്, അവനാണ് എന്റെ രക്ഷകൻ, സകലതും അവന്റേതാണ് എന്ന്
പറയുകയാണ്. സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ടഡ്.
ആ ദിനം മുതൽ നമ്മുടെ ആത്മീയ യാത്ര ആരംഭിക്കുകയാണ്.
ആൻഡ് ഇറ്റ് വിൽ എൻഡ് ഇൻ ദി ഇറ്റേണിറ്റി.
അത് നിത്യതയിലാണ് അവസാനിക്കുന്നത്.
ആൻഡ് വി വിൽ ഡ്വെൽ ഇൻ ദി ഹൗസ് ഓഫ് ദി ലോർഡ് ഫോറെവർ ദേർ.
അവിടെ നാം യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും.
ഇഫ് യു ലുക്ക് ഇൻടു ദിസ് സാം കെയർഫുള്ളി.
ഈ സങ്കീർത്തനം സൂക്ഷ്മമായിട്ട് നാം ശ്രദ്ധിച്ചാൽ
ഇറ്റ് സ്പീക്സ് അബൌട്ട് ദി വേരിയസ് എക്സ്പീരിയൻസ് ഓഫ് ദി ഷീപ്പ് ഡ്യൂറിംഗ് ദി ഹോൾ വൺ ഇയർ, ദി ആനുവൽ സൈക്കിൾ ഓഫ് ദി ഷീപ്പ്.
ഒരു ആടിന്റെ ഒരു പൂർണ്ണ, അതായത് ഒരു വർഷത്തെ പൂർണ്ണമായിട്ടുള്ള ജീവിത ക്രമം പൂർണ്ണമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക.
എവരി ഓർഗാനിസം ഹാസ് എ പർട്ടിക്കുലർ സൈക്കിൾസ്. അത്
നമുക്കറിയാം. ഓരോ അവയവത്തിനും
ഓരോ ഓർഗാനിസം, ആനിമൽസ്,
ഓരോ ജീവികൾക്കും അല്ലെങ്കിൽ മൃഗങ്ങൾക്കും അതിന്റേതായിരിക്കുന്ന ഒരു ജീവചക്രമുണ്ട്.
നോർമലി വി സേ യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദ ബയോളജിക്കൽ ക്ലോക്ക്. ഐ ഹോപ്പ് യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്.
ബയോളജിക്കൽ ക്ലോക്ക് എന്ന ഒരു വശം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ.
ബയോളജിക്കൽ ക്ലോക്ക് മീൻസ് എവരി day we have a routine practices are there.
എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ജീവിത ദിനത്തിലും ഒരു ജീവിത ചര്യയുണ്ട് അല്ലെങ്കിൽ ജീവിത ക്രമമുണ്ട്.
ഏർലി മോർണിംഗ് വി ഗെറ്റ്
അപ്പ്, അതിരാവിലെ നാം എഴുന്നേൽക്കുന്നു.
Then we do certain things.
നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു.
And accordingly the body is also adjusted to that.
അതിനനുസരിച്ച് നമ്മുടെ ശരീരവും അതിനോട് താരതമ്യം ചെയ്യുകയാണ്.
That is generally in a common language we call biological clock.
അതിനെ സാധാരണമായി വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്നുള്ളത്.
That's why when you come from India you will have a difficulty here for at least for some time.
അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നൊക്കെ പെട്ടെന്ന് വരുന്നവർക്ക് ആദ്യത്തെ ചില ദിവസങ്ങൾ അല്പം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത്.
First day when I came it was very difficult to get adjusted. I could not get the sleep.
ഞാൻ വന്ന ആദ്യ ദിവസം എനിക്ക് ആ നിലയിൽ അല്പമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ടു.
My clock was getting adjusted.
ആ ജീവിത ചക്രം അതൊന്ന് അഡ്ജസ്റ്റ് ആയി വരണം.
I got adjusted. Now I came to the condition of Doha.
ഇപ്പോൾ അത് ആരുടെ കാര്യങ്ങൾ റെഡിയായി. ഇപ്പോൾ ദോഹയിലെ സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞു.
That is a really inbuilt clock in our body.
അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്രമമാണ്.
Not only that.
അത് മാത്രമല്ല.
Every animal has an annual cycle. Every year their entire cycle changes.
ഓരോ മൃഗത്തിനും ഓരോ വർഷവും അതിന്റെ ജീവിത ചക്രം ഉണ്ട്. അത് മാറിക്കൊണ്ടിരിക്കും.
So this entire psalm is speaking about the annual cycle of a sheep.
ഈ 23-ാം സങ്കീർത്തനം പൂർണ്ണമായിട്ടും ഒരു ആടിന്റെ ജീവിത ചര്യകളെ അല്ലെങ്കിൽ ക്രമത്തെയാണ് സംസാരിക്കുന്നത്.
During the winter season.
വിന്റർ സമയത്ത്
ദ ഷീപ്പ് റിമെയിൻസ് നിയർ ദ ഹൗസ് ഓഫ് ദ ഷെപ്പേർഡ്.
ഇടയന്റെ വീടിനോട് ചേർന്നായിരിക്കും ശൈത്യകാലങ്ങളിൽ ആടുകളുള്ളത്.
ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദാറ്റ്.
അത് അവിടെ കൊണ്ട് ആരംഭിക്കുകയാണ്.
സോ വിന്റർ സീസൺ ഇറ്റ് വിൽ നോട്ട് ഗോ എനിവെയർ, ഇറ്റ് വിൽ റിമെയിൻ ക്ലോസർ ടു ദ ഷെപ്പേർഡ്സ് ഹൗസ്.
ശൈത്യകാലത്ത് ആട്ടിടയന്റെ വീടിനോട് ചേർന്നായിരിക്കും ആടുകൾ ഉണ്ടായിരിക്കുന്നത്.
ദെൻ ബിഫോർ ദ സമ്മർ കംസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ദ ജേർണി ടുവേർഡ്സ് ദ ന്യൂ ഏരിയ ഓർ മൈഗ്രേറ്റിംഗ് ടു എ പാസ്റ്റേഴ്സ് വെയർ ഇറ്റ് ഇസ് ഗ്രാസ് ഇസ് അവൈലബിൾ.
എന്നാൽ ഉഷ്ണകാലം ആകുന്നതിന് മുമ്പ് തന്നെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയും പുൽപ്പുറങ്ങൾ തേടി അവിടേക്ക് അത് മാറുകയും ചെയ്യും.
സോ ദെൻ വി സീ ദ സമ്മർ സീസൺ ദേ ഗോ ഔട്ട് ഓഫ് ദ ഹൗസ് ആൻഡ് ദേ റിമെയിൻ ഫാർ അവേ ഫ്രം ദ ഷെപ്പേർഡ്സ് ഹൗസ്.
ഉഷ്ണകാലം ആകുമ്പോഴത്തേക്കും ഇടയന്റെ വീട് വിട്ട് വളരെ ദൂരത്തേക്ക് ആടുകൾ പോകും.
ആഫ്റ്റർ ദാറ്റ് ദ ഓട്ടം സീസൺ കംസ് ബൈ ദ ടൈം ഇറ്റ് വിൽ റിട്ടേൺ ജേർണി ബാക്ക് ഇൻ ടു ദ ഹൗസ് ഓഫ് ദ ഷെപ്പേർഡ്.
പിന്നീട് ആ ഗ്രീഷ്മകാലം ആകുമ്പോഴത്തേക്കും വീണ്ടും മടങ്ങി ഈ ഇടയന്റെ അടുത്തേക്ക് വരും.
ആൻഡ് ബൈ ദ ടൈം ദ വിന്റർ അഗൈൻ സ്റ്റാർട്ട് ഇറ്റ് റിമെയിൻസ് ഇൻ ദ again in near the house of the shepherd.
ഗ്രീഷ്മകാലം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ശൈത്യകാലം ആരംഭിക്കും. അത് അങ്ങനെ തുടരുകയാണ്.
സോ ദാറ്റ്സ് ദി പിക്ചർ വി സീ ഹിയർ.
അതാണ് 23-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്ന ആ ഒരു സന്ദർഭവും പശ്ചാത്തലവും.
Probably after the study of all the thing you will understand what I mean.
മുഴുവൻ വാക്യങ്ങളും പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുകയുള്ളൂ.
സോ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എ ആനുവൽ സൈക്കിൾ ഓഫ് എ ഷീപ്പ്.
ഒരു ആടിന്റെ ഒരു പൂർണ്ണ ജീവിത ചക്രമാണ് നാം കാണുന്നത്.
ആൻഡ് സോ നൗ ദ ഷീപ്പ് ഈസ് നിയർ ദ ഹൗസ് ഓഫ് ദ ഷെപ്പേർഡ്.
ഇപ്പോൾ ആട് ആ ഇടയന്റെ വീടിനോട് ചേർന്നിരിക്കുകയാണ്.
As I told you this psalm is divided into two sections. First three section, sheep is talking to another sheep.
ഞാൻ നേരത്തെ ഓർപ്പിച്ചത് പോലെ ഈ സങ്കീർത്തനത്തിലെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം. ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ആട് മറ്റൊരു ആടിനോട് സംസാരിക്കുന്നു.
A neighbor's sheep, it is talking to the neighbor's sheep.
അയൽപക്കത്തുള്ള ഒരു ആടിനോട് ഈ ആട് സംസാരിക്കുകയാണ്.
And asking, Lord is my shepherd, who is your shepherd?
ഈ ആട് ചോദിക്കുകയാണ്, യഹോവ എന്റെ ഇടയനാണ്, നിന്റെ ഇടയൻ ആരാണ്?
Here the sheep is talking all about the goodness of the shepherd.
ഇവിടെ തന്റെ ഇടയന്റെ നന്മകളെ കുറിച്ച് ഈ ആട് വാദോരാതെ സംസാരിക്കുകയാണ്.
He is my Lord.
അവനെന്റെ യഹോവയാണ്.
He is my Savior.
അവനെന്റെ രക്ഷകനാണ്.
He provides me sufficient thing, whatever need for me.
ആ എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എനിക്ക് സമൃദ്ധിയായിട്ട് അവൻ ചൊരിഞ്ഞു തരികയാണ്.
I shall not want.
എനിക്കൊന്നിനും മുട്ടില്ല.
So here the conversation of the sheep we see.
ഇവിടെ ആടിന്റെ ആ സംസാരം നാം കാണുകയാണ്.
Verse 4 onwards we saw that the sheep is talking to the shepherd.
4 മുതൽ നമ്മൾ കാണുമ്പോൾ ആട് ഇടയനോട് സംസാരിക്കുകയാണ്.
Now we have seen that the sheep is fully satisfied near the house of the shepherd.
ഇടയന്റെ വീടിനോട് ചേർന്നിരിക്കുന്ന ആട് പൂർണ്ണമായിട്ടും തൃപ്തനാണ്.
I shall not want.
എനിക്ക് മുട്ടുണ്ടാകില്ല.
As I told you last week, we are not talking about the prosperity theology.
കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു സമൃദ്ധിയുടെ സിദ്ധാന്തമല്ല നാം സംസാരിക്കുന്നത്.
That's not the Bible. That is not the Bible teaches.
അതല്ല തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്.
The Bible, I just coined a new name, contentment theology.
ഞാൻ ഒരു പുതിയ പേര് വിളിക്കട്ടെ, തൃപ്തിയുടെ ദൈവശാസ്ത്രം.
That means we should be content with what we have.
നമുക്കുള്ളതിൽ നാം പൂർണ്ണ തൃപ്തരായിരിക്കണം.
Paul, he was in the prison.
പൗലോസ് കാരാഗ്രഹത്തിലാണ്.
He was not having anything.
അവൻ അവിടെ അതൊന്നും തന്നെ ഇല്ല.
Yet he says that I have all and abound.
എന്നിട്ട് ഞാൻ പറയുകയാണ്, എനിക്കെല്ലാം ഉണ്ട്, സമൃദ്ധിയായി ഇരിക്കുന്നു.
So it is not the prosperity theology. Bible speaks about the contentment theology.
അവിടെ ആ സമൃദ്ധിയുടെ അല്ലെങ്കിൽ അഭിവൃദ്ധിയുടെ സുവിശേഷമല്ല, പിന്നെയോ തൃപ്തിയുടെ സന്ദേശമാണ്.
This is what we studied last day.
ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്.
Now today we will go to the verse 2.
ഇന്ന് രണ്ടാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
He maketh me to lie down in green pasture.
പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു.
The sheep is saying the goodness of the shepherd.
തന്റെ ഇടയന്റെ നന്മകളെ കുറിച്ച് ആട് പറയുക.
He maketh me. He's not saying I go and lie down in a green pasture. It is the shepherd who makes me to lie down in a green pasture.
ആട് ഞാൻ തന്നെ പോയി കിടക്കുക എന്നുള്ളതല്ല ആട് പറയുന്നതോ, പിന്നെയോ ഇടയൻ എന്നെ കിടത്തുന്നു എന്ന് പറയുക.
Or in other words,
ഇനി മറ്റൊരു നിലയിൽ പറഞ്ഞാൽ,
my shepherd satisfies all my needs so that I can lie down on the green pasture.
എന്റെ എല്ലാ ആവശ്യങ്ങളും ഇടയൻ നടത്തി തരുന്നത് കൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് കിടക്കുവാൻ കഴിയും.
The sheep will not lie down all of a sudden.
ഒരു ആട് പെട്ടെന്ന് അങ്ങനെ കിടക്കുകയില്ല.
Some requirements are needed for the sheep.
ആടിന് അതിന്റേതായിരിക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്.
If that is not satisfied, the sheep will not lie down.
Aa avashyangal nadathapettillengil oru aadu kidakkugilla.
Again you read a similar same statement we read in the book of Ezekiel chapter 34.
Ezekiel 34 ninnum idinodu chernu namukku oru vakyam vaayikkam.
Verse 15 we read like this.
Aa 15th vakyam namukku vaayikkam.
I will feed my flock and I will cause them to lie down.
Nan
said the Lord God.
ഞാൻ തന്നെ എന്റെ ആടുകളെ മേയ്ക്കുകയും കിടത്തുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്.
കിടത്തുകയും ചെയ്യും. That is very important.
അത് വളരെ പ്രധാനമുള്ള വാക്യം.
The mothers can understand how difficult to make the child to sleep, isn't it?
മാതാക്കൾക്ക് അറിയാം, ഒരു പൈതലിനെ, ഒരു കുഞ്ഞിനെ കിടത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്.
Very very difficult.
വളരെ ബുദ്ധിമുട്ടാണ്.
They have to do a lot of exercise to make the child to sleep.
ഒരു കുഞ്ഞിനെ കിടത്തുവാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു.
Finally the child sleeps.
ഒടുവില് കുഞ്ഞ് ഉറങ്ങും.
Same is the condition of the sheep here.
ഇത് തന്നെയാണ് ഒരു ആടിന്റെ അവസ്ഥയും.
A sheep will not lie down ordinarily. It has to provide the sufficient need, then only the sheep will die.
ഒരു ആട് വെറുതെ അങ്ങ് പോയി കിടക്കുകയില്ല, അതിന്റെ ആവശ്യങ്ങൾ മുഴുവനും നടത്തപ്പെട്ടെങ്കിൽ മാത്രമേ കിടക്കുകയുള്ളൂ.
Because it's a timid animal, it is a lot of difficulties are there for this animal.
വളരെ പേടിയുള്ള അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു മൃദുജീവിയാണ് ആട്.
At least 4 requirements are needed for the sheep to lie down.
ഒരു ആട് അത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ 4 കാര്യങ്ങളെങ്കിലും അത് നിറവേറ്റപ്പെട്ടിരിക്കണം.
That's what the sheep is saying. That is what the sheep is saying.
അതാണ് ആടോട് പറയുന്നത്.
All my requirements satisfied by my shepherd.
എന്റെ എല്ലാ ആവശ്യങ്ങളും ഈ ഇടയനാൽ നടത്തപ്പെടുകയാണ്.
Now, what are the four requirements?
എന്തൊക്കെയാണ് ആടിന്റെ നാല് ആവശ്യങ്ങൾ?
As I told you, the sheep is a timid animal, it's full of fear.
ഞാൻ ഓർപ്പിച്ചതുപോലെ വളരെ മൃദുവായിരിക്കുന്ന ഒരു ജീവിയാണ് ആട്, പൂർണ്ണ ഭയമുള്ള ജീവിയാണ്.
So, number one requirement,
ഒന്നാമത്തെ ആവശ്യകത,
you can note down,
നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം,
it should be free from fear.
ഭയത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞിരിക്കണം.
If fear is there, a sheep will not lie down.
ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആട് കിടക്കുകയില്ല.
Stand up and look here and there.
അത് എഴുന്നേറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും.
Because it's full of fear.
അത് പൂർണ്ണ ഭയത്തിലാണ്, പേടിയില്ല.
Always turns the ears and see whether anybody is coming and disturbing.
അതിന്റെ ചെവികൾ കൂർപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരെങ്കിലും ഭയപ്പെടുത്താൻ വരുന്നുണ്ടോ.
So if the sheep has to lie down on a green pasture, first of all, it should be free from fear.
പച്ചയായ പുൽപ്പുറത്ത് ഒരു ആട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് അത് ഭയത്തിൽ നിന്നും വിമുക്തി നേടിയിരിക്കണം.
Second
one. രണ്ടാമത്തെ കാര്യം,
you know the sheep is a gregarious animal, it goes together, it is not a solitary animal.
നമുക്കറിയാം ആട് കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന ഒരു മൃഗമാണ്, ഒറ്റയായിട്ട് പോകുന്ന മൃഗമല്ല.
They love to be together.
അവർ ഒന്നിച്ചായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു.
Even though they love to be together,
ഒന്നിച്ചായിരിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ തന്നെ
they have a bad habits.
ഒരു മോശമായ സ്വഭാവമുണ്ട്.
The bad habit is that they fight each other.
അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികൂടും.
Every time they have friction is there.
ആടുകളുടെ ഇടയിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കം, ഇടികൂടും.
Sometimes they hit with the show head.
ചിലപ്പോൾ തല കൊണ്ട് ഇടിക്കും.
Sometimes with the shoulder.
ചിലപ്പം തോള് കൊണ്ട് ഇടിക്കും.
All this behavior there is.
അങ്ങനെയുള്ള ഒരു പെരുമാറ്റ രീതിയാണ്.
So if there's constantly frequent friction is there, the sheep will not lie down.
അങ്ങനെ ഇടതടവില്ലാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പോരുണ്ടെങ്കിൽ ഒരാട് കിടക്കുകയില്ല.
So it should be free from friction, then only it will lie down on a green pasture.
പൂർണ്ണമായിട്ടും ഈ പോരാട്ടത്തിൽ നിന്നും വിമുക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാട് കിടക്കുകയുള്ളൂ.
We will go into the details. I'm just telling you the main four things.
നമ്മൾ വിശദമായിട്ട് പറയും. അതിന് മുമ്പായിട്ട് ഈ നാല് കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്.
The third thing.
മൂന്നാമത്തെ കാര്യം,
the sheep is also having a lot of enemies.
ആടിനെ അനേക ശത്രുക്കളുണ്ട്.
That means so many parasites are there, flies are there, so many disturbances are there.
അനേക പ്രാണികളും ഈച്ചകളും ഒക്കെ ആടിനെ ശല്യപ്പെടുത്താറുണ്ട്.
Especially during the summer season, a lot of flies will come and trouble them.
പ്രത്യേകിച്ച് ഉഷ്ണകാലങ്ങളിൽ അനേക പ്രാണികൾ വന്ന് ആടിനെ കഷ്ടപ്പെടുത്തും.
If the flies are coming and disturbing the sheep, it will not lie down.
ഈ പ്രാണികൾ വന്ന് ആടിനെ ബുദ്ധിമുട്ടിച്ചാൽ ഒരാട് കിടക്കുകയില്ല.
So if a sheep has to lie down on a green pasture,
പച്ചയായ പുൽപ്പുറങ്ങളിൽ ഒരാട് കിടക്കണമെന്നുണ്ടെങ്കിൽ,
the very third important requirement is that it should be free from flies.
മൂന്നാമത്തെ അതിപ്രധാനമായിരിക്കുന്ന കാര്യം എന്നുള്ളത് അത് ഈച്ചകളിൽ നിന്ന്, അല്ലെങ്കിൽ പ്രാണികളിൽ നിന്ന് വിമുക്തി നേടിയിരിക്കണം.
The lastly, fourth one.
നാലാമത്തെ കാര്യം,
the sheep will not lie down unless and until the sheep feels that sufficient food is there.
ഒരു ആട് സ്വസ്ഥമായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ സമൃദ്ധിയായിരിക്കുന്ന ആഹാരം അതിന് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തണം.
It should be free from hunger.
വിശപ്പിൽ നിന്നും അത് വിമുക്തി നേടി.
There should not be any scarcity of food.
ആഹാരത്തിൽ ഒരു കുറവുണ്ടാവാൻ പാടില്ല.
If the field that there is no food, sufficient food, it will not lie down on a green pasture.
ആ നിലത്ത് സമൃദ്ധിയായിരിക്കുന്ന ആഹാരം, പുല്ലുകൾ ഇല്ലെങ്കിൽ ഒരു ആട് കിടക്കുകയില്ല.
Now when this psalmist the David says that he maketh me to lie down in a green pasture,
David aadayittu ivide parayumbol oru pachayaya pulappura thanne kedathunu nu parayumbol,
all this is involved in that.
Idellam idinathu ulpettirikkum.
As my shepherd, he knows my requirement.
Ende idayan ende aavashyangal arinnu.
He knows that I am full of fear.
Njan poorna bhayamulla jeeviyana naan
kedaiya. His presence is always with me. His presence removes all my fear.
Ennal avante saanidhyam ende bhayathe ennu എടുത്തു മാറ്റുകയാണ്.
സോ ഐ ഷുഡ് ബി ഫ്രീ ഫ്രം ഫിയർ.
ഒന്ന്, ഞാൻ ഭയത്തിൽ നിന്നും വിമുക്തനായിരിക്കണം.
There is always a conflict and frictions are there.
ആടുകളുടെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ ഇടികളുണ്ട്.
സോ ഐ ഷുഡ് ബി ഫ്രീ ഫ്രം ഫിക്ഷൻ.
ഒരു പോരാട്ടത്തിൽ നിന്നും ഞാൻ വിമുക്തി നേടിയിരിക്കണം.
ഐ ഷുഡ് ബി ഫ്രീ ഫ്രം ഫ്ലൈസ്.
പ്രാണികളിൽ നിന്നും ആ നിലയിൽ
some flies will come and disturb.
ചില പ്രാണികൾ വന്ന് ബുദ്ധിമുട്ടിക്കും.
But he will provide my all the needs. I should not have any scarcity of food.
മാത്രമല്ല എന്റെ എല്ലാ ആവശ്യങ്ങളും ഇടയെ നടത്തി തരുന്നു, ആഹാരത്തിന് ഒരു കുറവുമില്ല.
So we will take the first point, free from fear.
ഒന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. ഭയത്തിൽ നിന്നുമുള്ള, പേടിയിൽ നിന്നുമുള്ള വിടുതൽ.
As I told you, our behavior and the behavior of the sheep is somewhat the same.
ഞാൻ ഓർപ്പിച്ചതുപോലെ മനുഷ്യന്റെ, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റ രീതികളും ആടിന്റേതും വളരെ സാദൃശ്യമുണ്ട്.
That is why the Lord has compared you and me with the sheep.
അതുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും ഒരു ആടിനോട് ചേർത്ത് ചിന്തിച്ചിരിക്കുന്നത്.
The sheep is an animal with full of fear.
വളരെ ഭയമുള്ള, പേടിയുള്ള ഒരു മൃഗമാണ് ആട്.
Even a small puppy can disturb. disturb it.
അച്ചരിയ ഒരു പട്ടികുട്ടിക്ക് പോലും ഒരു ആടിനെ ശല്യപ്പെടുത്താം.
I was talking to you about the Philippukutti's flock. I hope you may be remembering.
ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫിലിപ്പുട്ടിയുടെ ആടുകളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ.
He had a lot of sheep.
അദ്ദേഹത്തിന് ധാരാളം ആടുകൾ ഉണ്ടായിരുന്നു.
So during the winter season he saw the sheep was near his house.
ആ ശൈത്യകാലത്ത് ആടുകളെല്ലാം തന്റെ വീടിന് ചുറ്റുമുണ്ട്.
So sometimes what happened, even a jumping a rabbit will jump, the whole sheep will get disturbed and stand up.
ഒരു മുയല് പെട്ടെന്ന് അവിടെ നിന്ന് ചാടി വന്നാൽ എല്ലാ ആടുകളും പേടിപ്പെടും.
So the sheep was lying down very calm and quiet, resting near the house of the shepherd.
ആ ഇടയന്റെ വീടിനോട് ചേർന്ന് വളരെ ശാന്തമായിട്ട് ആടുകൾ കിടക്കുകയാണ്.
So during that time one of his friend, Philippukutti's friend, came to house.
ആ ശൈത്യകാലത്ത് ഈ ഫിലിപ്പിന്റെ ഒരു സുഹൃത്ത് ആ വീട്ടിലേക്ക് വന്നു.
All the sheep was lying down near.
ആ എല്ലാ ആടുകളും ഇങ്ങനെ സ്വസ്ഥമായിട്ട് കിടക്കുകയാണ്.
Comfortable there.
വളരെ സ്വസ്ഥതയുണ്ട്.
All of a sudden the car came and stopped near the house of Philippukutti.
പെട്ടെന്ന് ആ ഭവനത്തിലേക്ക് ഒരു കാർ വന്നു, അവിടെ നിൽക്കുകയുണ്ട്.
So the people got down.
ആൾക്കാർ അവിടെ ഇറങ്ങി.
In that car there was a puppy and puppy jumped near out of the car.
അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരു നായ്ക്കുട്ടി പെട്ടെന്ന് ആടുകളുടെ അടുക്കലേക്ക് ചാടി.
When the sheep saw this puppy, the whole sheep started running here and there.
ഈ നായ്ക്കുട്ടിയെ കണ്ട ഉടൻ തന്നെ ആടുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെതിരി ഓടുവാൻ തുടങ്ങി.
You can understand 200 sheep running all over the fast, the Philippukutti had a tough time on that day.
നിങ്ങൾ ചിന്തിക്കാം, ഏതാണ്ട് 200 ഓളം ആടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഫിലിപ്പുട്ടിയുടെ മാനസികാവസ്ഥ എന്ത് മാത്രമായിരിക്കും.
So he managed to collect all them back into that.
എല്ലാത്തിനെയും വളരെ ബുദ്ധിമുട്ടി വീണ്ടും ഒരുമിച്ചുകൊണ്ടിരിക്കുകയാണ്.
What I mean is even a small puppy is sufficient to disturb these sheep.
ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഒരു നായ്ക്കുട്ടിക്ക് പോലും ആടുകളെ പേടിപ്പെടുത്താൻ കഴിയും.
Then he wrote a big board, keep your puppies at home when you visit us.
പിന്നീട് ഒരു ബോർഡ് എഴുതി, ഞങ്ങളെ സന്ദർശിക്കുമ്പോൾ നായ്ക്കുട്ടികളെ അകറ്റുക.
What I mean is that small things are sufficient for the disturbing these sheep.
ഒരു ആടിനെ പേടിപ്പെടുത്താൻ നിസ്സാര കാര്യങ്ങൾ പോലും മതിയാകും.
But if the presence of the shepherd is near, the sheep has no fear.
എന്നാൽ ഇടയന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ ആടുകൾക്ക് ഭയമില്ല.
The presence of the shepherd is sufficient to drive away all the fear.
സകല ഭയവും അകറ്റിക്കളയുവാൻ ഇടയന്റെ സാന്നിധ്യം മതിയാകും.
You know, throughout the Bible we read one verse, fear not, I am with you. Fear not, I am with you.
മുഴു വേദഭാഗത്തിലും നമുക്ക് ഒരു വാക്യം, ഒരു ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട്
കൂടെയുണ്ട്.
നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു വാഗ്ദത്തമാണ്.
God knows that we are full of fear.
നമ്മൾ വളരെ ഭയമുള്ളവരാണെന്ന് ദൈവത്തിന് അറിയാം.
So he is promising that I am with you always.
അതുകൊണ്ടാണ് നമ്മൾ കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട.
Some preachers used to say that, I am not sure, I have not counted. They said that 365 times that verse fear not is appearing in the scripture.
ചില ദേവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്, മുഴു വേദ തിരുവചനത്തിലും 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന പദം നൽകിയിട്ടുണ്ട്.
It's all the same idea. That is not the same word, it's the same idea is coming.
ഏതാണ്ട് അതേ അർത്ഥം വരുന്ന വാക്യം.
That means,
എന്ന് പറഞ്ഞാൽ,
എവറി മോർണിംഗ് ഏർലി മോർണിംഗ് ലോർഡ് ഈസ് ടെല്ലിംഗ് ഫിയർ നോട്ട്. 365 ഡേയ്സ്
എല്ലാ രാവിലെയും ദൈവം നമ്മൾ പറയുകയാണ്, ഭയപ്പെടേണ്ട എന്ന് പറയുകയാണ്.
നമ്മൾ
വളരെ ഭയമുള്ളവരായതുകൊണ്ട് കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്.
There we see that he is telling to Jacob.
യാക്കോബിനോട് പറയുന്ന ഒരു ഭാഗമാണ്.
43:1.
43 ആദ്യ ഭാഗ്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇപ്പോഴോ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ.
രണ്ടാം
വാക്യം നമുക്ക് വായിക്കാം. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി ഒരുപക്ഷെ നാം കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം.
Sometimes we may have to pass through the waters and the fire.
വെള്ളത്തിൽ കൂടിയും തീയിൽ കൂടിയും ഒരുപക്ഷെ നാം കടന്നു പോകേണ്ടി
വന്നേക്കാം. But the Lord's presence is always there.
എന്നാൽ അവിടെ എല്ലാം നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്.
So that's what the Lord has promised to us.
അതുകൊണ്ടാണ് ദൈവം നമുക്ക് വാഗ്ദത്തം തരുന്നത്.
So the Lord is saying, fear not, I am with you.
കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്.
Now you see Psalm 34:4, you read.
സങ്കീർത്തനം 34:4 നമുക്ക് വായിക്കാം.
I sought the Lord and he heard me and delivered me from all my fears.
Yana hovid aveshichu avan enik uttram aruli enna sagala bhayangal ninnu enne vidivichu.
See, the Lord is able to deliver us from all our fears.
Nammada sagala bhayangal ninnu namme vidivikkuvan shaktranaana Yehova.
Even the disciples, they were all filled with the fear many a time.
Aneka pravasham shishyanmare bhayam kondu niranjathayittu nammal vaayikkunnu.
So the Lord was always comforting them. Fear not, he was telling to them.
Kathavu avare aashishippikkana bhayapadanda ennu paranju.
And finally, when he was about to go to heaven, he told them.
കൊടുവിലായിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് താൻ പറയുന്നു.
He gave them great commission to them.
ആ വലിയ അന്ത്യ നിയോഗം അവർക്ക് കൊടുത്തു.
And said, "Lo, I am with you always."
ആ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ.
The Lord is always with us.
കർത്താവ് എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഉണ്ട്.
If his presence is there, there's no need of any fear.
അവന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഭയത്തിന് യാതൊരു അവകാശവുമില്ല.
We look at the Shadrach, Meshach and Abednego.
ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ നമ്മൾ നോക്കുമ്പോൾ
they were thrown into the fire. See that they were in the burning fire.
അവരെ ആ അഗ്നി ചൂളയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു.
But what happened?
എന്നാൽ എന്ത് സംഭവിച്ചു?
There was the king was so surprised to see the fourth one is moving in the midst of that.
അവരുടെ മധ്യത്തിൽ നാലാമതൊരു നടക്കുന്നത് കണ്ട് രാജാവ് അതിശയിച്ചു പോവുകയാണ്.
Sometimes we may have to pass through the fiery experience.
ഒരുപക്ഷേ തീ ചൂളയുടെ അനുഭവത്തിൽ കൂടി നാം കടന്നു പോകേണ്ടി വന്നേക്കാം.
But his presence is promised to us.
എന്നാൽ അവന്റെ സാന്നിധ്യം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു.
Lord Jesus has told the disciples, you go to the other side of the sea.
കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ നദിയുടെ അങ്ങേക്കരയിലേക്ക് പോകുക.
And there was a lot of storm was coming and the disciples were frightened.
അവരിയ കാറ്റും തിരമാലകളും ആഞ്ഞു വരികയാണ്.
But we see the Lord comforted them, fear not.
ശിഷ്യന്മാരെ ഭയപ്പെട്ടു പോകരുത്, കർത്താവ് പറഞ്ഞു ഭയപ്പെടേണ്ട.
So it is always there that even though we may have all these stormy experiences, his presence is promised to us.
കൊടുങ്കാറ്റിന്റെ അനുഭവം ഉണ്ടാകുമ്പോഴും കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്, അവൻ പറയുകയാണ് ഭയപ്പെടേണ്ട.
I remember a story.
ഒരു കഥ ഞാൻ ഓർക്കുകയാണ്.
A ship was going in a sea and there's a lot of storm and moving here and there.
വലിയ കൊടുങ്കാറ്റും തിരമാലകളും ഉള്ള ഒരു സമുദ്രത്തിൽ കൂടി ഒരു കപ്പൽ മുന്നോട്ട് പോകുന്നു.
And every the passengers or the sailors, they were all frightened by this incident.
യാത്രക്കാരും കപ്പൽ ജീവനക്കാരും വളരെ ഭയപ്പെട്ടിരിക്കുകയാണ്.
A little child.
ഒരു ചെറിയ കുട്ടി.
And he's playing here and there and jumping down up and down in the inside the ship.
കപ്പലുടനീളം ആ കുട്ടി ഓടി നടന്ന് കളിക്കുകയാണ്.
And one of the sailors asked, "See, can you make out this and the storm and the wind and all?"
ഒരു കപ്പൽ ജീവനക്കാരൻ ചോദിച്ചു, "നിനക്ക് ഈ കാറ്റും കോളും ഒന്നും മനസ്സിലാകുന്നില്ലയോ?"
"Yes, I know there's a storm and the wind is there."
എനിക്കറിയാം ഈ കാറ്റും കോളും ഒക്കെ ഉണ്ട്, എനിക്കതറിയാം.
"But you are not afraid of that?"
പക്ഷെ നീ അതിൽ ഭയമില്ലയോ നിനക്ക്?
"Oh, no, I am not afraid."
ഇല്ല, എനിക്ക് യാതൊരു ഭയവുമില്ല.
And they asked, "Why you are not afraid?"
അതിനാ കപ്പൽ ജീവനക്കാരൻ ചോദിച്ചു, "എന്തുകൊണ്ട് നീ ഭയപ്പെടുന്നില്ല?"
"Because my dad is the captain of the ship."
എന്റെ ഡാഡിയാണ് ഈ ഷിപ്പിന്റെ ക്യാപ്റ്റൻ.
"As long as my dad is the captain of the ship, I have no fear."
എന്റെ ഡാഡി ആ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്നോളം എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല.
See, sometimes the storms and difficulties comes in our life.
ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരമാലകളും കോളും ആഞ്ഞടിച്ചേക്കാം.
But let us understand one thing, our Lord is with us. As long as he is with us, we need not to fear.
എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഭയപ്പെടേണ്ട ആവശ്യമില്ല.
Many times we are filled with the fear, that is the problem with us.
പലപ്പോഴും നാം ഭയം കൊണ്ട് നിറഞ്ഞു പോകുന്നു, അതാണ് നമ്മുടെ പ്രശ്നവും.
See, we'll read few verses, 2 Timothy chapter 1 verse 7.
2 Timotheus 1:7 നമുക്ക് വായിക്കാം.
1 Timothy chapter
1:7 ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്.
God has not given us the spirit of fear.
ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നമുക്ക് നൽകിയിരിക്കുന്നത്.
God has given us the Holy Spirit, the comforter to us.
ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്.
But of the power and of love and of sound mind.
ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ.
Psalm 4 verse 8 also you note down.
സങ്കീർത്തനം 4:8 കൂടി കുറിക്കുക.
I will both lie down in peace and sleep, for thou, Lord, only makes me dwell in safety.
ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്.
But we examine the fear that we are dominated.
നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഭയത്തെ കുറിച്ച് നാം ചിന്തിക്കാം.
Many times 95% of the fear is baseless.
95% ഭീതിയും അടിസ്ഥാനമില്ലാത്തതാണ്.
I am sure all those who are here, we have some fear, one or the other fear is there.
ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ഭയമുള്ളവരാണ്.
Now this year my child is in 10th standard.
ഈ വർഷം എന്റെ കുട്ടി പത്താം ക്ലാസ്സിലാണ്.
ഹൗ ഷീ സ്റ്റഡിങ് ഐ ഡോണ്ട് നോ.
അവൾ എങ്ങനെയാ പഠിക്കുന്നത് എനിക്ക് അറിയത്തില്ല.
ഹൗ മച്ച് പെർസെന്റേജ് ഷീ വിൽ ഗെറ്റ്,
എത്ര ശതമാനം മാർക്ക് അവൾക്ക് കിട്ടും.
നൗഡേയ്സ് ഇൻ 95% ഓൾസോ ടു ഗെറ്റ് ആൻ അഡ്മിഷൻ ഈസ് വെരി ഡിഫിക്കൽട്.
ഈ കാലത്ത് 95% മാർക്ക് ഉണ്ടെങ്കിൽ പോലും അഡ്മിഷൻ കിട്ടുന്നത് പോലെ.
ഷീ എൻറേഡ് ഇൻസൈഡ് ദ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ദ പെർസെന്റേജ്.
അവൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ശതമാന കണക്കിനെ കുറിച്ചുള്ള
സകല
സമ്മർദ്ദവും കുട്ടികളിലേക്ക് വിടുകയാണ്.
ആക്ച്വലി വി തിങ്ക് അബൌട്ട് യു നോ ദ ചൈൽഡ് ഹാസ് എ കപ്പാസിറ്റി അക്കോർഡിംഗ്ലി ദ ചൈൽഡ് വി സ്റ്റഡി.
ആ കുട്ടിക്ക് ഒരു ഒരു അളവുണ്ട്, അതനുസരിച്ച് അത് പഠിക്കുകയാണ്.
ബട്ട് അവർ ഫിയർ ഈസ് ഫോഴ്സിംഗ് ദ ചൈൽഡ് അൺനെസസറിലി ആൻഡ് ഗിവിംഗ് എ ലോട്ട് ഓഫ് പ്രഷർ അപ്പോൺ ദ ചൈൽഡ്.
എന്നാൽ നമ്മുടെ ഭയം ഈ കുട്ടിയുടെ മേൽ വന്നുകൊണ്ട് അതിനെ പഠിക്കുവാനുള്ള സമ്മർദ്ദം ഏറ്റുകയാണ്.
ആൻഡ് വി വിൽ കമ്പയർ വിത്ത് ദ നെയ്ബേഴ്സ്,
അടുത്തുള്ള കുട്ടിയുമായിട്ട് അതിനെ താരതമ്യം
ചെയ്യുന്നു. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് അവർ ഫിയർ.
ഇതെല്ലാം ആ ഭീതിയിൽ നിന്നാണ്.
മോസ്റ്റ് ഓഫ് ദ തിങ്സ് വിച്ച് വി ഫിയർ ഇസ് നെവർ ഹാപ്പൻസ് ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്.
പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധ്യമായി തീരുകയില്ല.
ഐ വാസ് കമ്മിങ് ടു ദോഹ ഹിയർ ലാസ്റ്റ് വീക്ക്.
ഞാൻ കഴിഞ്ഞ ആഴ്ച ദോഹയിലേക്ക് വന്നു.
ആസ് യൂഷ്വൽ ഐ ഓൾസോ ഹാവ് എ ലോട്ട് ഓഫ് ഫിയർ.
സാധാരണ ഉള്ള പോലെ എനിക്കും ചില പേടിയൊക്കെ ഉണ്ടായിരുന്നു.
സോ ഐ വാസ് ഫീലിംഗ് ഐ ആം ഗോയിങ് ടു അനദർ കൺട്രി.
ഞാൻ മറ്റു രാജ്യത്തേക്ക് പോവുകയാണ്.
ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ.
എന്ത് സംഭവിക്കും എനിക്ക് അറിയത്തില്ല.
ആൻഡ് നോർമലി ഐ യൂസ് ടു ക്യാരി എ ടി എം കാർഡ് ആൻഡ് ഓൾസോ ഐ ഹാവ് എ സഫീഷ്യന്റ് മണി. ഇഫ് സംതിങ് ഹാപ്പൻസ് ഐ കൻ ടേക്ക് മണി ഇൻ ഇന്ത്യ.
സാധാരണ ഞാൻ എ ടി എം കാർഡ് എടുക്കാറുണ്ട്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പണം എടുക്കാൻ സാധിക്കും.
ബട്ട് ഹിയർ ഐ കാനോട്ട് യൂസ് മൈ എ ടി എം കാർഡ്, ഇറ്റ് ഈസ് എ ഡിഫറന്റ് കൺട്രി.
ഇത് മറ്റു രാജ്യമായതുകൊണ്ട് എന്റെ എ ടി എം കാർഡ് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല.
ഫോൺ കോൾ ഓൾസോ വെരി ഡിഫിക്കൽട്ട്. വാട്ട് ഐ വിൽ ഡു.
ഒരു ഫോൺ കോൾ ചെയ്യണമെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്ത് ചെയ്യും?
സോ ഐ ഓഫ് കോഴ്സ് ഐ വെന്റ് ടു ദ എയർപോർട്ട്.
അങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് പോയി.
ആൻഡ് ദെൻ ഐ കോൾ ഇൻ ബിറ്റ്വീൻ സാം ആൻഡ് ആസ്ക് ദ സർട്ടൻ തിങ്സ്.
അങ്ങനെ ഫോൺ ചെയ്തു, മനസ്സിലെ കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി.
ഡോണ്ട് വറി, എവരിതിങ് ഈസ് ഓൾ റൈറ്റ്.
എല്ലാം ശരിയാണെന്ന് ഇവിടെ അറിയിച്ചു.
ബട്ട് മൈ ഹാർട്ട് ഈസ് ഫുൾ ഓഫ് ഫിയർ.
എന്നാൽ എന്റെ ഹൃദയം പേടി നിറയുകയാണ്.
ഐ ഹാവ് എ കണക്ടിംഗ് ഫ്ലൈറ്റ് ഫ്രം ദോഹ ടു ദുബായ് ടു ദോഹ.
ദുബായിൽ നിന്ന് ദോഹയിലേക്ക് എനിക്ക് കണക്ടിംഗ് ഫ്ലൈറ്റ് ഉണ്ട്.
ഐ വാസ് തിങ്കിംഗ് ഇഫ് ഐ മിസ് ദ കണക്ടിംഗ് ഫ്ലൈറ്റ് വാട്ട് വിൽ ഹാപ്പൻ.
കണക്ടിംഗ് ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും?
സോ ഐ ഷുഡ് ഹാവ് സം നമ്പർ ഓഫ് ബ്രദർ ഇൻ ദുബായ്.
ദുബായിലുള്ള ആരുടെയെങ്കിലും നമ്പർ ഉണ്ടെങ്കിലും ഇല്ല.
നോ, ഐ ഹാവ് ബിക്കോസ് ദ ഫിയർ ഈസ് ദേർ.
അങ്ങനെ ഭീതിപ്പെടുകയാണ്.
ബട്ട് സ്റ്റിൽ ഐ കാൻ നോട്ട് കോൺടാക്ട് ദം. ദാറ്റ്സ് അനദർ പ്രോബ്ലം.
നമ്പർ ഉണ്ടെങ്കിലും എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കത്തില്ല.
സോ ഐ വാസ് ഫിൽഡ് വിത്ത് ദ ഫിയർ.
ഞാൻ ഇങ്ങനെ പേടി ഉണ്ടെന്ന് നിറയുകയാണ്.
ആൻഡ് സംബഡി ടോൾഡ് മീ ദാറ്റ് ഇൻ ദുബായ് ദ എയർപോർട്ട് ദ വൺ പ്ലേസ് ടു അദർ പ്ലേസ് ലോങ് ഡിസ്റ്റൻസ് ഈസ്.
ആരോ പറയുണ്ടായി ദുബായിലെ എയർപോർട്ട് വളരെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് നടക്കണമെന്ന് പറഞ്ഞു.
ഇഫ് ഐ ലാൻഡ് ദേർ ആൻഡ് ഇഫ് ഐ ഗോ ഓൺ സെർച്ചിംഗ് സംതൈംസ് ഇൻ ദ ടൈം വിൽ ടേക്ക്.
ഞാൻ അവിടെ ചെന്നതിന് ശേഷം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ സമയം അങ്ങ് പോയാലോ?
വാട്ട് ഐ വിൽ ഡു?
ഞാൻ എന്ത് ചെയ്യും?
സോ ദാറ്റ് റിയലി ഐ വാസ് ഫിൽഡ് വിത്ത് ദ ഫിയർ. ലെറ്റ് മീ ടെൽ യു ഫ്രാങ്ക്.
ശരിക്കും ഞാൻ പേടി കൊണ്ട് നിറഞ്ഞു.
ആഫ്റ്റർ ഓൾ ദ ഫ്ലൈറ്റ് വാസ് ലേറ്റ്.
ചുരുക്കം ഒടുവിൽ പ്ലെയിനിൽ ലേറ്റ് ആയി.
സോ ഇൻ ദ ഫ്ലൈറ്റ് ഐ വാസ് പ്രേയിങ് ഗോഡ് എനി ഹൗ ഷുഡ് ഗെറ്റ് ദ കണക്ടിംഗ് ഫ്ലൈറ്റ്.
കർത്താവേ, ഞാൻ പ്ലെയിനിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് എങ്ങനെയാണെങ്കിലും ആ കണക്ടിംഗ് ഫ്ലൈറ്റ് കിട്ടണം.
ഫൈനലി ഐ ലാൻഡഡ് അപ്പ് ഇൻ ദുബായ്.
അങ്ങനെ ഞാൻ ദുബായിൽ ലാൻഡ് ചെയ്തു.
ആസ് സൂൺ ആസ് ലാൻഡഡ് സംബഡി വാസ് ടെല്ലിംഗ് ദോഹ പീപ്പിൾ കം ഹിയർ കം ഹിയർ. ഐ വാസ് കംഫർട്ടഡ്.
ഞാൻ അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു ദോഹയിലേക്കുള്ളവർ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു.
സോ ഹി ടുക്ക് മീ ഓൾ ദ വേ ടു ദ പ്ലേസ് വെയർ ഐ ഹാഡ് ടു ഗോ.
ഞാൻ പോകേണ്ട സ്ഥലത്തേക്ക് എന്നെ ആ അവരെ കൊണ്ടുപോയി.
ദെൻ ഐ ഹാഡ് ടു കം ടു ദോഹ.
എന്നിട്ട് ഞാൻ ദോഹയിലേക്ക് വരണം.
ഇവൻ വെൻ ലാൻഡിംഗ് ഓൾസോ ഐ ഹാഡ് ദ ഫിയർ ഓൾസോ അഗൈൻ.
വീണ്ടും ലാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെയും പേടിയാണ്.
ഐ വാസ് സപ്പോസ് സംബഡി ബ്രദേഴ്സ് വുഡ് നോട്ട് ടേൺ അപ്പ് ടു മീറ്റ് മീ. വാട്ട് വൈറ്റ് ഐ വിൽ ഡു.
സഹോദരന്മാർ വരാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും?
സീ ഓൾ വാസ് ഫിൽഡ് വിത്ത് ദ ഫിയർ.
എല്ലാം പേടി കൊണ്ട് നിറയുക.
ബട്ട് ഫൈനലി ലെറ്റ് മീ ടെൽ യു മൈ 99% ഓഫ് ദ ഫിയർ വാസ് യൂസ്ലെസ്.
ഒടുവിൽ ഞാൻ പറയട്ടെ, എന്റെ 99% ഭീതിയും അടിസ്ഥാനമില്ലാത്തതായിരുന്നു.
നോട്ട് വൺ ബ്രദർ, എ ഡസൻ ഓഫ് ബ്രദേഴ്സ് വേർ ദേർ ഇൻ ദ എയർപോർട്ട്. ഐ വിൽ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്.
ഒരു സഹോദരനല്ല, ഒരു ഡസൻ അതിലധികമായിട്ട് സഹോദരങ്ങൾ എയർപോർട്ടിൽ വരികയുണ്ടായി.
വാട്ട് ഐ മീൻ, യു ലുക്ക് അറ്റ് യുവർ ഓൺ ലൈഫ്, മോസ്റ്റ് ഓഫ് ദ ഫിയേഴ്സ് ആർ യൂസ്ലെസ്.
നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ഭീതി പേടിയിലെ 99% അടിസ്ഥാനമില്ലാത്തതാണ്.
യൂസ്ലെസ്. വി ഓൾവേസ് ഫിയർ, ബട്ട് റിയലൈസ് ദാറ്റ് ദ ലോർഡ് ഈസ് ദേർ. ഇഫ് ഹീ ഈസ് ദേർ, വി ഹാവ് നോട്ട് ടു ഫിയർ.
നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ ഈ ഭയത്തിനൊന്നും യാതൊരു സ്ഥാനവുമില്ല.
സോ ഹിയർ വി സീ ദാറ്റ് ദ ഷീപ്പ് ഇൻ ദിസ് ഫിയർ ഈസ് ഫിൽഡ് വിത്ത് ദ ഫിയർ. ഇറ്റ് വിൽ നോട്ട് ലൈ ഡൗൺ ഇൻ ദ ഗ്രീൻ പാസ്ചർ.
ഇവിടെ നമ്മൾ കാണുന്നത് ഭീതി ഉണ്ടെങ്കിൽ ഒരു ആട് പച്ചയായ പുൽപ്പുറത്ത് കിടക്കുകയില്ല.
സോ അവർ ലോർഡ് ഈസ് ഓൾവേസ് വിത്ത് us and he says that fear not, I am with thee.
നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്.
His presence is comforting us.
നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മളെ ആശ്വസിപ്പിക്കുക.
The second thing I told you,
രണ്ടാമത്തെ കാര്യം ഞാൻ ഓർപ്പിച്ചത്,
the free from ഫ്രിക്ഷൻ,
പോരാട്ടങ്ങളിൽ നിന്നും വിമുക്തി നേടിയിരിക്കണം.
As I told you, the sheep is a very peculiar animal.
ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു പ്രത്യേക ജീവിയാണ് ആട്.
not only sheep, almost all animals this behavior.
Ella mrugangalkkum ee oru swabhavam undu.
That is, they always fight and show that I am something great.
Thanda believanaanu kaanikkan vendi angottu ingottu vidiy undavu.
Probably you may be coming from Kerala villages, you know the early morning the hen and the cock, they move around in the ground.
Kerala gramangalil ariyamallo aa koozhikal raavile angottu ingottu naanga sanjirikkum.
You might have noticed that the pet and the cock will come and with the beak it will hit on the head of all the hen. You might have noticed that.
Poovan koozhi vanna pedakozhide thalayil ingane kuthu nammal kandittundo.
You know what the mean? I am the boss, you have to be under me.
Adinte adayathu njanaanu yajmanan, nee taandirtha madhi ennulla oru arthathilana.
Scientifically they called as a pecking order. That is pecking, that is God saying that okay, I am the boss.
Shastriyamayittu aa nilayile yajmanan chamayunna aa oru reethiyanathu.
There is some cattle also, animals, they also fight with the horn. That is not a horning order.
Kumbul konda mrugangal angottu ingottu cheyarundu, adu aa reethiyulla oru idana.
Same way the sheep also they fight.
Adhe nilayil aadugalum angottu ingottu idigoodu.
In the case of sheep, a technical term is a butting order. They hit with the head.
Aadugalulla bandhathil aa thala kondana adu idikkunnathu.
So it is known as butting order.
Adine butting order ennaanu parayunnathu.
Come to Ezekiel again.
Namukku Ezekielilekku veendum kadannu varam.
Ezekiel chapter 34.
Ezekiel 34th adhyayam.
You can read that and verse 21.
20 mudal namukku vaayikkam. Ezekiel 34-ne 20 mudal. Adukondu യഹോവയായ കർത്താവ് അവയോട് ഇപ്രകാരം അരളി ചെയ്യുന്നു, ഞാൻ തന്നെ തടിച്ച ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ ന്യായം വിധിക്കും. ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചിതറിക്കുവോളം പാർശ്വം കൊണ്ടും തോളുകൊണ്ടും ഉന്തി അവയൊക്കെയും കൊമ്പുകൊണ്ട് ഇടിക്കുന്നതിനാൽ ഞാൻ എന്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും, അവ ഇനി ഇരയായി തീരുകയില്ല. നമ്മൾ അവിടെ 20-ാം വാക്യം ശ്രദ്ധിച്ച് എങ്ങനെയാണ് ഇടിക്കുന്നതെന്ന്, പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും ഇടിക്കും എന്ന് പറയുകയാണ്.
Who is sitting?
ആരാണോ
the fat one will hit on the lean one.
തടിച്ച ആടുകൾ മെലിഞ്ഞ ആടുകളെ ഇടിക്കുകയാണ്.
This is a very, very bad tendency among the sheep.
ആടുകൾക്കുള്ള ഒരു മോശമായ പെരുമാറ്റ രീതിയാണത്.
And when they see the shepherd, they stop fighting.
എന്നാൽ ഇടയനെ കണ്ടു കഴിയുമ്പോൾ ഈ ഇടി നിർത്തും.
The fighting is mainly who will be greater, that is the question.
Aarana thangalil veliyavan ennulladana ee idiyude uddesham.
The sheep want to be top. I am the top sheep.
Aadine aa mundi aadayittu allengil veli aadayittu maaranam.
Suppose a small one is lying down on the grass.
പുൽപ്പുറത്ത് ഒരു ചെറിയ ആട് കിടക്കാനായിരിക്കാം.
വൺ ഫെലോ വിൽ കം ജസ്റ്റ് സ്ട്രേറ്റ്.
നേരെ ഒരു ആട് നടന്നു വരുന്നു.
ആൻഡ് ആക്ച്വലി ദ ഷീപ്പ് ഈസ് ലൈയിങ് ഡൗൺ ദേർ.
ആട് അവിടെ കിടക്കുകയാണ്.
ദേർ ആർ സോ മെനി സ്പേസ് ടു ദിസ് സൈഡ് ഓൾസോ ക്യാൻ ഗോ, ദിസ് സൈഡ് ഓൾസോ ക്യാൻ ഗോ.
അതിന് നടന്നു പോകാൻ തക്കവണ്ണം ധാരാളം സ്ഥലം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഉണ്ട്.
ബട്ട് ഹി വിൽ നോട്ട് ചേഞ്ച്.
എന്നാൽ ആട് വഴി മാറിയില്ല.
സീ ദാറ്റ് ദാറ്റ് ഈസ് ലൈയിങ് ഡൗൺ ദേർ.
കൊച്ചി ചെറിയ ആട് അവിടെ കിടക്കുന്നത് കാണുന്നു.
ആൻഡ് ഇറ്റ് വിൽ ഹിറ്റ് വിത്ത് ദ ഹെഡ് ആൻഡ് ചേഞ്ച് ഹിം. ജസ്റ്റ് ഗിവ് മീ വേ, ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിംഗ്.
തല കൊണ്ട് ഇടിച്ചിട്ട് വഴി മാറി തരുവാൻ പറയുക.
So this type of fighting is constantly there among the sheep.
ആടുകളുടെ ഇടയിൽ ഇപ്രകാരമുള്ള ഇടികൾ ഹേഷ്ടം നടക്കാറുണ്ട്.
To become the top sheep.
തങ്ങളിൽ വലിയ ആടായി തീരുവാനുള്ള ഒരു ശ്രമം.
Some sheep they would say, I don't want to be top, I want to be the bottom one, that's all right.
ചില ആടുകൾ പറയും, എനിക്ക് അങ്ങനെ വലിയ ആളാകണ്ട, ഞാൻ ഏറ്റവും ചെറിയവനായിട്ടിരുന്നോളാം.
Those who are deserving to be the bottom one, they are more comfortable, peaceful and very happy.
ചെറിയ ഏറ്റവും എളിയ ആടായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആടുകൾക്ക് വളരെ സ്വസ്ഥതയുണ്ട്.
What about in our behavior, whether we have this behavior?
ഈ സ്വഭാവം മനുഷ്യരായിരിക്കും നമുക്കുണ്ടോ?
Okay, you may not have, but the disciples have.
എന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്കില്ലായിരിക്കാം, ശിഷ്യന്മാർക്കുണ്ടായിരുന്നു.
Only 12 disciples, isn't it?
കേവലം 12 ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ.
Constantly we see that they were fighting.
അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു പോരാട്ടം നമ്മൾ.
What was the main issue there?
എന്തായിരുന്നു പ്രധാന പ്രശ്നം?
Who is greatest among us?
തങ്ങളിൽ വലിയവൻ ആര്?
You read Mark's Gospel chapter 9 verse 33 and 34.
മർക്കോസ് സുവിശേഷം 9:33-34 നമുക്ക് വായിക്കാം. മർക്കോസ് 9:34-34. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആരെന്ന് വഴിയിൽ വെച്ച് വാദിച്ചതുകൊണ്ട് മിണ്ടാതിരുന്നു.
Then next one, 34 also. But 33 and 34.
മുപ്പത്തിമൂന്നോട് വായിക്കുക. അവൻ കഫർനൗമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആരെന്ന് വഴിയിൽ വെച്ച് വാദിച്ചതുകൊണ്ട് മിണ്ടാതിരുന്നു.
You understand the background?
ഇതിന്റെ സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലായോ?
On the roadside they were fighting each other.
വഴിയോരത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുക.
What was the fighting?
എന്തായിരുന്നു വാദം?
Who is greatest among them?
തങ്ങളിൽ ആരാണ് വലിയവൻ?
Lord was listening all their arguments.
ഈ വാദങ്ങൾ മുഴുവനും കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു.
He kept quiet on the way.
വഴിയിൽ വെച്ച് അവൻ മിണ്ടാതിരുന്നു.
But now he reached home.
ഇപ്പോൾ ഭവനത്തിലേക്ക് എത്തി.
After reaching home he asked the question.
വീട്ടിലെത്തിയതിനു ശേഷം താൻ ഈ ചോദ്യം ചോദിക്കുകയാണ്.
What was it that he disputed among yourselves on the way?
നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത്?
Then what happened?
And then സംഭവിച്ചു.
Absolute silence.
ഒരു വലിയ നിശബ്ദത.
They themselves felt ashamed of the thing.
ആ കാര്യത്തിൽ അവർ തന്നെ ലജ്ജാലുക്കളായി തീർന്നു.
On the roadside he did not ask this question.
വഴിയിൽ വെച്ച് കർത്താവ് ഈ ചോദ്യം ചോദിച്ചില്ല.
He listened whatever going on between them.
എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ചോദിച്ചു.
But after reaching home he asked the question.
ഭവനത്തിൽ എത്തിയതിനു ശേഷമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്.
Let me tell you brethren.
പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ.
Today we are on the way, we are all arguing, disputing everything.
നാം ഇന്ന് ഒരു വഴിയാത്രയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങളും പ്രതിവാദങ്ങളും
ഉണ്ടാകുകയാണ്.
ഒരു ദിവസം നാം ഭവനത്തിൽ എത്തിച്ചേരും എന്നുള്ള കാര്യം നാം
മനസ്സിലാക്കും.
ആ ഭവനത്തിൽ നാം എത്തിക്കഴിയുമ്പോൾ അവൻ നമ്മോട് ചോദിക്കും വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത്
തീർച്ചയായിട്ടും
ആ സമയം എന്ന് പറയുന്നത് ലജ്ജിക്കപ്പെടുന്ന ഒരു
സമയമാണ്.
നിങ്ങൾക്കറിയാം ജോസഫിന് തന്റെ സഹോദരന്മാരെ കുറിച്ച് ഈ പ്രശ്നം.
Joseph called the brethren and said that you go to my father.
Joseph സഹോദരന്മാരോട് പറഞ്ഞു നിങ്ങൾ എന്റെ പിതാവിനടുക്കലേക്ക് പോകുക.
And he gave a lot of things to them to carry with them.
തങ്ങളോടൊപ്പം വഹിച്ചുകൊണ്ട് പോകാൻ വെക്കണം ധാരാളം സാധനങ്ങൾ കൊടുത്തു.
But he told them one thing.
എന്നാൽ ഒരു കാര്യം അവരോട് പറഞ്ഞു.
Do not fight on the
വഴിയിൽ വെച്ച് നിങ്ങൾ തമ്മിൽ ചണ്ട കൂടരുത്.
This is very important.
ഇത് വളരെ പ്രധാനമുള്ള
കാര്യമാണ്. If you fight you won't lie down, you won't enjoy the Christian life.
ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെ ചണ്ട കൂടിക്കൊണ്ടിരുന്നാൽ അത് ആസ്വദിക്കാൻ സാധിക്കില്ല.
So we see that it can happen to anyone.
ഇത് ആർക്കും സംഭവിക്കാം.
Not that it is unspiritual, spiritual, that's not. Sometimes we have this carnal nature, it can creep inside.
ആത്മീയനെന്നോ അനാത്മീയനെന്നോ ഉള്ള വ്യത്യാസമല്ല, പലപ്പോഴും ഈ ജഡം കയറി വരികയാണ്.
Sometimes I wonder Barnabas and Paul, they stopped fighting, isn't it?
ചിലപ്പോൾ അതിശയിച്ചു പോയിട്ടുണ്ട്. പൗലോസും ബർണബാസും തമ്മിൽ ചണ്ട കൂടി.
In the book of Acts there was a sharp contention between Paul and Barnabas.
പൗലോസും ബർണബാസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായതായിട്ട് നമ്മൾ
Bible is not saying who is right, whether Paul is right or Barnabas is right.
ഇവർ രണ്ടിൽ ആരാണ് ശരിയെന്ന തിരുവേനം പറയുന്നില്ല.
We don't know what is the reason why they fought. They fought because of the Mark case and all. We know that.
മർക്കോസിനോടുള്ള ബന്ധത്തിലാണ് ആ വാദം ഉണ്ടായത് നമുക്കറിയാം.
But what it is, that should have been avoided.
എന്നാൽ അത് ഒഴിവാക്കപ്പെടേണ്ട ഒന്നായിരുന്നു.
See, what it can happen to anyone.
ഇത് ആർക്കും സംഭവിക്കാം.
So we have to be very careful that we should not fight.
നാം ഒരിക്കലും ചണ്ട കൂടുവാൻ പാടില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട കാര്യമാണ്.
Do you think it is only brothers are fighting, sisters are not fighting?
സഹോദരന്മാർ മാത്രമാണോ ചണ്ട കൂടുന്നത്? സഹോദരിമാർ ചെയ്യുന്നില്ലയോ?
I don't know, but this assembly, they may be, you are very good, no problem.
ഈ സഭയെ കുറിച്ച് എനിക്കറിയത്തില്ല.
But Philippian church, we see there was a problem.
എന്നാൽ ഫിലിപ്പിയൻ സഭയിലേക്ക് വരുമ്പോൾ അവിടെ അപ്രകാരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
When we fight each other, what happens? Let's turn to the Philippians chapter 4.
തമ്മിൽ ചണ്ട കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫിലിപ്പി ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
The Paul is instructing them.
പൗലോസ് അവരെ പഠിപ്പിക്കുകയാണ്.
This verse 1 says,
ഒന്നാമത്തെ വാക്യം,
therefore my brethren, Philippians chapter 4 verse 1, dear brethren, dearly beloved, I long for my joy and crown, so stand fast in the Lord, my dearly beloved.
ഫിലിപ്പിയർ 4:1, അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ.
കർത്താവിന് സ്റ്റാൻഡ് ഫാസ്റ്റ്, സ്റ്റാൻഡ്, ദാറ്റ് ഷുഡ് നോട്ട് ബി, ദാറ്റ് മീൻസ് യു ഷുഡ് ഫേസ് ഓൾ ദി ഡിഫിക്കൽട്ടീസ്. ദാറ്റ് ഇസ് ദി മീനിംഗ്.
ഇവിടെ കർത്താവിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ തക്കണം പറയുകയാണ്.
ഹീ സ്പീക്കിംഗ് അബൌട്ട് സ്പിരിച്വൽ സ്റ്റെബിലിറ്റി.
ആത്മീയമായിരിക്കുന്ന സ്ഥിരതയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്.
ഇൻ ദി ചർച്ച് ഓഫ് ഫിലിപ്പി ദേർ വാസ് നോ സ്പിരിച്വൽ സ്റ്റെബിലിറ്റി, സം പ്രോബ്ലം ഇസ് ദേർ.
ഫിലിപ്പി സഭയിൽ ആ ഒരു സ്ഥിരത ഇല്ലായിരുന്നു, ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
And number one case is taking in verse 2.
അവിടുത്തെ ആദ്യത്തെ പ്രശ്നം രണ്ടാം വാക്യത്തിൽ കാണുക.
Why there was no spiritual stability in the life of the believers there?
വിശ്വാസികളുടെ ജീവിതത്തിൽ ആത്മീയ സ്ഥിരത ഇല്ലായതിന്റെ കാരണം എന്താണ്?
There were two sisters.
അവിടെ രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു.
യോദിയ ആൻഡ് സിന്ധിക്ക,
യുവതിയും സുന്ദുകയും.
We don't know what was the real problem.
യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല.
They were not in good terms.
എന്നാൽ അവർ തമ്മിൽ നല്ല ഒരു ബന്ധത്തിലായിരുന്നില്ല.
So Paul says, I beseech you, I request you, I don't wonder how this great man, the apostle, he is requesting them, you should settle your problem.
ഈ വലിയ മനുഷ്യനായ പൗലോസ് അവരോട് പറയുകയാണ്, അപേക്ഷിക്കുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ ഏകചിന്തയോടിരിക്കുക.
He is just twice he is repeating, I beseech you, he says.
രണ്ട് പ്രാവശ്യമാണ് അവരോട് പൗലോസ് അപ്രകാരം അപേക്ഷിക്കുന്നത്. അന്യോന്യം ചണ്ട കൂടിയാൽ ആത്മീയ സ്ഥിരത നഷ്ടപ്പെട്ടു
പോകും.
പക്ഷേ പുൽപ്പുറത്ത് സ്വസ്ഥമായിട്ട് കിടക്കുവാൻ
കഴിയുകയില്ല.
അതുകൊണ്ട് നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അന്യോന്യം പോരാട്ടം ഉണ്ടാകുവാൻ
പാടില്ല.
സഹോദരങ്ങൾ തമ്മിലുള്ള ആ കൂട്ടായ്മ ബലപ്പെട്ടു പോകണം.
Miriam and Aaron started joined together and they started accusing Moses. We wrote read about that.
Miriam and Aaron ചേർന്ന് മോശയോട് വാദിക്ക് നമ്മൾ കാണുന്നുണ്ട്.
And in the book of Deuteronomy it is said that remember Miriam what happened to her on the way.
ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വഴിയിൽ വെച്ച് മിരിയാമിന് സംഭവിച്ചത് ഓർത്തുകൊള്ളുവാൻ പറയുകയാണ്.
So all this is reminding that we should not fight each other on the way.
ഇത് മുഴുവൻ നമ്മൾ ഓർപ്പിക്കുന്നത് വഴിയിൽ വെച്ച് നാം ശണ്ട കൂടുവാൻ പാടില്ല.
One day we will meet our savior on the other shore.
ഒരു ദിവസം അങ്ങേക്കരയിൽ നമ്മുടെ രക്ഷകനെ നാം നേരിൽ കാണും.
He will ask us at that time.
അവൻ ആ ദിവസം നമ്മോട് ചോദിക്കും.
One point is out of context, but I would like to remind you.
ഈ ഭാഗത്തു നിന്ന് ഒരു മാറിയ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
Because the Lord, we see that Lord asked them not on the way, when he reached home, then only he
നമ്മൾ കണ്ടു വഴിയിൽ വെച്ചല്ല, ഭവനത്തിൽ എത്തിയതിനു ശേഷമാണ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചത്.
This is a very good principle in parenting, bringing up the children.
കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുള്ള ബന്ധത്തിൽ, പേരന്റിങ്ങിനുള്ള ബന്ധത്തിൽ വലിയ ഒരു തത്വമാണ്.
Children will make so many naughty things on the way.
വഴിയിൽ കുഞ്ഞുങ്ങൾ പല കുസൃതികളും കാണിച്ചേക്കാം.
Don't try to beat them on the way.
വഴിയിൽ അവരെ അടിക്കുവാൻ ശ്രമിക്കരുത്.
If you want to punish them, take after reaching home.
അവരെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഭവനത്തിൽ എത്തിയതിന് ശേഷം ശിക്ഷ കൊടുക്കുക.
I seen some parents, they beat even in the assembly, the midst of the assembly also they beat.
പലപ്പോഴും സഭയിലെ മധ്യത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
Don't do that. Lord never did that.
നമ്മുടെ കർത്താവ് അപ്രകാരം ചെയ്തില്ല. അങ്ങനെ
He questioned them when they're reaching home only.
വീട്ടിൽ എത്തിയതിന് ശേഷമാണ് അവരോട് ചോദ്യം ചോദിക്കുന്നത്.
But we can tell them, okay, come home, then I will. Then she can say.
അവരോട് പറയാം, വീട്ടിൽ വാ, കാണിച്ചു തരാമെന്ന് പറയാം.
ബട്ട് വൺസ് യു സേ ദാറ്റ് യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് യു പണിഷ് ദം.
എന്നാൽ അവരെ ശിക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം.
യു ഷുഡ് ക്വസ്റ്റ്യൻ ദം വൈ യു ഡിഡ് ലൈക് ദാറ്റ്.
എന്തിനത് ചെയ്തു എന്ന് അവരോട് ചോദിക്കണം.
ഐ എം നോട്ട് സേയിങ് ദാറ്റ് യു ഷുഡ് കണ്ടിന്യൂസ്ലി ബീറ്റ് യുവർ ചിൽഡ്രൻ. ദാറ്റ്സ് നോട്ട് മൈ ടോപ്പിക് അറ്റ് ഓൾ.
അവരെ അങ്ങനെ നിരന്തരമായിട്ട് അടിക്കണം എന്നുള്ളതല്ല, അതല്ല എന്റെ വിഷയം.
ഐ എം അഗേൻസ്റ്റ് ദാറ്റ്.
അതിന് ഞാൻ എതിരാണ്.
ഓഫ് കോഴ്സ് ബൈബിൾ സേസ് സംടൈംസ് വി ഹാവ് ടു പണിഷ്, നോ പ്രോബ്ലം. ദാറ്റ്സ് നോട്ട് ദ ടോപ്പിക്, സോ ഐ എം ജസ്റ്റ് ലീവിംഗ് ദാറ്റ്. ദാറ്റ്സ് വി വിൽ കൺസിഡർ സംടൈംസ് ആഫ്റ്റർ സം ടൈം.
എന്നാൽ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാനുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു
കാര്യം. വൺ തിങ് ഡോണ്ട് punish our children publicly, that's what I mean.
എന്നാ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, വഴിയിൽ വെച്ച് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത്.
Now comes to our third point.
മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം.
What is the third one?
എന്താണ് മൂന്നാമത്തെ കാര്യം?
It should be free from flies.
പ്രാണികളിൽ നിന്നും ഈ ആട് മുക്തി നേടിയിരിക്കണം.
This sheep is having a lot of problem with the flies.
ഈച്ചകൾ അല്ലെങ്കിൽ പ്രാണികൾ ആടുകളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട്.
It disturbs it very well.
വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട്.
There are so many flies are there.
വിവിധ നിലയിലുള്ള പ്രാണികൾ.
Some insects are there.
പല പ്രാണികൾ.
One known as the nasal flies.
ഈ മൂക്കിൽ വന്നിരിക്കുന്ന ചില ഈച്ചകൾ.
Warble flies, that is warble flies. There are so many names are there.
പല വ്യത്യസ്ത തരത്തിലുള്ള ഈച്ചകളുണ്ട്.
Ticks and mites are there.
അങ്ങനെയുള്ള പുഴും ചെല്ലും ഒക്കെ ഉണ്ട്.
Actually I had a lot of photographs to show you. I don't have that time. I not do that because of some technical problem.
ഫോട്ടോസ് എന്റെ ഉണ്ടെന്നാൽ ഇന്നത് കാണിക്കാൻ സാധിച്ചില്ല.
Anyhow, you understand some flies are there.
മനസ്സിലാക്കുക, ധാരാളം ഈച്ചകളുണ്ട്.
What the flies is doing, you know?
എന്താണ് ഈച്ചകൾ ചെയ്യുന്നത് അറിയാമോ?
That because they always move around the nose.
ഈ മൂക്കിന് ചുറ്റും വന്ന് ഇങ്ങനെ പറക്കും.
You can understand what will happen.
എന്ത് സംഭവിക്കും അറിയാം. വല്ലാതെ ആട് ആടിനെ
ശല്യപ്പെടും.
പച്ചയായ പുലപ്പുറത്ത് ആടിന്
കിടക്കുന്ന
തല കുലുക്കും.
സം ഫ്ലൈസ് ആർ സോ ഫണ്ണി.
ചില ഈച്ചകൾ വളരെ രസകരമാണ്.
ദേ ലേ ദേർ എഗ് ഹിയർ ബിക്കോസ് ഇറ്റ്സ് എ വെറ്റ് റീജിയൻ, സോ ഇറ്റ് ഈസ് എ മോയ്സ്ചർ ഇസ് ദേർ. ദേ ലേ ദേർ എഗ് ദേർ.
അവരുടെ ഈച്ചകൾ അതിന്റെ മുട്ട അവിടെ കൊണ്ടിടും.
ആൻഡ് ഇഫ് ദേ ലേ എഗ് ദേർ, എഗ് വിൽ ബി ഹാച്ച്ഡ് ഔട്ട് ദേർ. And the larva will be developed. Really gets irritated. We will study more detail in later on in our studies. So these flies are really disturbing the sheep. So when a shepherd watching that sheep, why the sheep is not lying down? Then the shepherd understands why the sheep is not lying down. The shepherd will go to near that. And he will just carry the sheep. He understands this is because the flies are disturbed. So then he has a first aid box. In olden days they used to carry some olive oil with the sulfur and all, say mixed up. That oil will be with them. So he will take this oil, first aid box oil, and he will apply on the head and especially on the nostril region. And once the oil is applied on the head, and he will leave the sheep. And the sheep will lie down on the green pasture comfortably. So the shepherd knows the need of the sheep. The flies will disturb the sheep. So he takes the oil and applies
there.
Isn't it so many flies in our life also disturbs us? Small things and disturbs us. Even in assembly some doctrinal things are there. Some practical things are there. It will come and disturb everybody. So when small things come, it disturbs the gathering. Sometimes there are some physical things that disturb us. You know, false case, you take the false case. He said that a thorn is given in my flesh. A messenger of Satan is given on my body. Three times he asked for that. But God said, my grace is sufficient for. Sometimes mental disturbances are there. Even Paul had such type of disturbances. He sent Titus to Corinth. Then he was very much upset. What happened to Titus? Whether they will receive him or not. So we see that Paul is mentally disturbed in that way. So a lot of problems are there. So many flies will come. You know Belzebub? What is the name, meaning of Belzebub? That is another name of devil. He's a Satan. So the people the time of Jesus, they said that you are casting the demons by the help of
Belzebub.
The literal meaning of the Belzebub means a lot of flies. That means really so many times the Satan brings so many small things and disturbs us. Maybe a doctrinal, maybe a physical thing, or mentally he will disturb us. But what is the solution? Oil is the solution. We know the Holy Spirit is compared in the Bible like the
oil.
So when this Holy Spirit comes and comforts us, it is giving a comfort so that we can lie down on the green pasture. The Lord Jesus Christ said that I will not leave you comfortless. He has sent the Holy Spirit for us to comfort us in the midst of the trouble.
പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങണം പരിശുദ്ധാത്മാവിനെ നമ്മുടെ
മധ്യത്തിൽ.
അനേക പ്രാവശ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സാത്താൻ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ അനേക പ്രശ്നങ്ങൾ കടത്തിവിട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും.
But we have the Holy Spirit who is always along with us and there to comfort, and that oil is really gives comfort, and we will lie down on a green pasture.
എന്നാൽ എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ എണ്ണയായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കാനുള്ളതുകൊണ്ട് വളരെ സ്വസ്ഥതയും സമാധാനം നമുക്ക് ലഭിക്കും.
Now we have come to the fourth thing.
നാലാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
What is the fourth thing?
എന്താണ് നാലാമത്തെ കാര്യം?
We should be free from scarcity of food.
ആഹാരത്തിന്റെ കുറവിൽ നിന്നും അവൻ നമ്മളെ വിടുവിക്കും.
So the sheep shepherd relationship is very important.
Aadum idayenum thammulla bandham valare pradhanam ulladana.
The shepherd knows the need of sheep very well.
Aadinte aavashyangale muluvanum idayen manasilakkunnu.
And he prepares the ground or the pasture very well for the need of the sheep.
Aadinte aavashyathinu vendi aavasham arinju oru pulpuram aadinu vendi idayan orukkukayanu.
It's not that grow we feel that the grass grows and the sheep goes and feed. It's not like that. He has to prepare the ground.
Ingane nadannu pogumbol evadengil oru pulpuram nalladalla munneme oru pulpuram aadinu vendi kanda orukkukayanu.
He will till the ground very well.
Nilam nannayittu avan ariyam.
And which is good seeds there. He saw the seeds there.
Nilam orukkiyina shesham vittu vidakkum.
And especially the leguminous plants, that is leguminous plants he used to bring up there because that is very nutritive.
Sadharana poshaka gunamulla ee payarinte irikkunna dhaniyal vittukalaanu avade vidarunnathu.
And then not only that, he will go to the ground and see whether any poisonous plants are there.
Mathramalla ee idayam poi pratheyam nokkunna oru karyam endengilum vishachedigal avade undo ennu.
And he will remove all the poisonous plants from the whole ground.
Aa mulu nilathil ninnum ingeulla vishachedigal idayan parichu.
And he knows that different sheep need a different type of food.
Aayi idayan ariyam vyathastha aadukalkku vyathastha aaharam aanu aavashyamulla.
The growing lamb need a lot of proteinaceous food.
Aa valarnu varuna aadukalkku valare poshagunamulla ampulu aavashyamundu.
The pregnant sheep need a lot of food at that time.
Aa garbhinigal irikkunna aadukalkku apragaramulla pullukal aavashyamundu.
And so he divides the food according to the need of the sheep, and sometimes they are separately fed by that.
അപ്രകാരം ആടുകളുടെ ആവശ്യം അറിഞ്ഞ് അവയ്ക്ക് ആഹാരം കൊടുക്കും. പലപ്പോഴും അവയെ ആ നിലയിൽ
തിരിച്ചുവിടാം.
ഒരു നല്ല ഇടയൻ ആടിന്റെ ആവശ്യം അറിഞ്ഞ് അതിന് പ്രകാരം അതിനെ പരിപാലിക്കും.
അവർ ലോർഡ് ഈസ് ഓൾസോ ഡൂയിങ് ദ സെയിം തിങ്.
നമ്മുടെ കർത്താവും അപ്രകാരമാണ് ചെയ്യുന്നത്.
ഹി നോസ് അവർ സ്പിരിച്വൽ നീഡ്സ്.
അവൻ നമ്മുടെ ആത്മീയ ആവശ്യമോ
മനസ്സിലാക്കും.
പക്ഷിയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ നമ്മളെ നയിക്കുകയാണ്.
ഹി പ്രോമിസ് ടു ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ.
ഇസ്രായേൽ ജനത്തിന് അവൻ ഇപ്രകാരം വാഗ്ദത്തം
ചെയ്തു. I will take you a land that is flowing with the milk and
തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും.
Whenever I was reading in my childhood, I said, oh, I should go to Palestine. The milk will be flowing there, so I can have nice milk and honey and all.
ചെറുപ്പകാലത്ത് ഞാൻ വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പലസ്തീനിലേക്ക് എനിക്ക് പോകണം, അവിടെ പാലും തേനും ഒക്കെ ഇങ്ങനെ ഒഴുകുകയാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്.
Now I know it's a dry land. In fact, it's not milk and honey is there.
ഇപ്പോഴത് വരണ്ട പ്രദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
What does it mean by milk and honey?
എന്നാൽ പാലും തേനും ഒഴുകുന്നു എന്നുള്ളതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്?
What the Lord mean that? Lord mean that because they were basically shepherds, the people of Israel, they were shepherds.
അതിന്റെ അടിസ്ഥാനമായിട്ട് നാം ചിന്തിക്കേണ്ടത് അവിടുത്തെ ജനങ്ങൾ യഹൂദന്മാര് അവര് ഇടയന്മാരായിരുന്നു.
Actually it's a technical term used among the shepherds.
ഇടയന്മാരുടെ ഇടയിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികമായിരിക്കുന്ന പദപ്രയോഗമാണ്.
A land which is flowing with the milk and honey.
ഒരു പ്രദേശം പാലും തേനും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
That means if the grass is sufficiently growing, a lot of grass is growing, what will happen? Sheep will feed on the grass and lot of milk will be
ധാരാളം പുല്ലുകൾ നിറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങൾ അവിടെ യഥേഷ്ടം ആടുകൾക്ക് പുല്ല് തിന്നുകയും ധാരാളം പാല് ലഭിക്കുകയും
ചെയ്യും.
നമ്മുടെ യഹോവയായ ദൈവം ചിന്തിച്ച കാര്യം ആ പുൽപ്പുറത്തേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും
എന്നുള്ളതാണ്.
പുല്ലുകൾ വളരുകയാണെങ്കിൽ പൂക്കളും ഉണ്ടാകും.
ഈ ഫ്ലവേഴ്സ് ആർ ദ ഹണി ബീ വിൽ കം.
പൂക്കൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തേനീച്ച കടന്നു വരും.
If honey bee is there, what will happen? Honey will be there.
തേനീച്ച ഉണ്ടെങ്കിൽ തേനും ഉണ്ടാകും.
So as I told you, this is a technical term normally used by the shepherds.
ഇടയന്മാർ തമ്മിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികമായിരിക്കുന്ന പദമാണത്.
That means a land flowing with the milk and honey.
പാലും തേനും ഒഴുകുന്ന ഒരു പ്രദേശം.
That is the promise that God has given to us.
നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം അത് തന്നെയാണ്.
I will take you to the green pastures.
ഞാൻ നിങ്ങളെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകും.
And you will enjoy everything there.
അവിടെ സകലവും നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും.
See, when you look into our own life, how God has abundantly provided all our needs.
നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തി തരുന്നത് കാണാം.
He leads us to a proper place.
വലിയ ഒരു മെച്ചമായ സ്ഥലത്തേക്ക് അവൻ നമ്മളെ നയിക്കും.
When the people of Israel was going to the promised land,
ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാടിലേക്ക് യാത്ര ചെയ്തപ്പോൾ,
God said, I will to the other side of Jordan.
യോർദാന്റെ അങ്ങേക്കരയിൽ കൊണ്ടുപോകും.
But some people, they saw some this side also very good place.
എന്നാൽ ചിലർ പറഞ്ഞു ഈ പ്രദേശം ഇങ്ങേക്കരയും വളരെ നല്ലതാണ്.
Two and half tribes, you know that.
രണ്ടര ഗോത്രം നിങ്ങൾക്ക് അറിയാമല്ലോ.
They said that no, we don't want to cross the other side. We will keep all our sheep and everything here.
ഈ രണ്ടര ഗോത്രം പറഞ്ഞു ഞങ്ങൾക്ക് യോർദാൻ കടന്ന് അപ്പുറത്തോട്ട് പോകണ്ട, ഞങ്ങളുടെ ആടുകളും എല്ലാം ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം.
So Reubenites and the tribe of Manasseh.
രൂബേൻ ഗോത്രവും മനശ്ശെ ഗോത്രവും.
So they said that we are going to be here only.
അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങേക്കരയിൽ പ്രവസിച്ചോളാം.
They said no, you have to come and fight for the other land.
അങ്ങനെയല്ല, നിങ്ങൾ അപ്പുറത്തേക്ക് വന്ന് യുദ്ധം ചെയ്യണം.
They said all right, we will leave everything here and we will come and fight.
അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കുള്ളത് മുഴുവൻ ഇവിടെ വെച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങേക്കരയിലേക്ക് വരാം.
God has promised them the best one.
ദൈവം അവർക്കും ഏറ്റവും മെച്ചമായതാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്.
But they settled in the second category, you know, the previous to that.
എന്നാൽ അതിനു മുമ്പുള്ള ഈ രണ്ടാം തരത്തിലാണ് അവർ തൃപ്തി അടയുന്നത്.
What happened in the history, you know that.
ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം.
When the Lord Jesus Christ came.
കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു.
We knew that he went to the other side of the Jordan.
അവൻ യോർദാന്റെ അങ്ങേക്കരയിലേക്ക് പോയി.
Where these people were settled, two and a half tribes were settled.
ഈ രണ്ടര ഗോത്രം തമ്പടിച്ചിരുന്ന ആ പ്രദേശത്തേക്ക് അവൻ പോയി.
Then we see that what was going on there.
അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാമോ?
Piggery business was going on.
Pigs, പന്നികളെ വളർത്തുന്നത്.
There was a man who was possessed by the legion, you know that.
ഭൂതഗ്രസ്തനായ മനുഷ്യനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ.
That is on the other side of the river.
അത് ആ യോർദാന്റെ അങ്ങേക്കരയിലാണ്.
They said that our children will enjoy all these luxuries of the grassland, but what happened finally? They started the business of piggery there.
ആ രണ്ടര ഗോത്രം പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ ഉണ്ട്, ഞങ്ങൾ ഇവിടെ വസിച്ചോളാന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ കാലത്ത് ഭൂതങ്ങൾ നിറഞ്ഞ പന്നികൾ നിറഞ്ഞ ഒരു
സ്ഥലമായി.
എത്ര ദുഃഖകരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്.
If you look into that history of the tribe, it was a tragic history.
ആ ഗോത്രങ്ങളുടെ ആ ചരിത്രം നോക്കുകയാണെങ്കിൽ വളരെ
ദുഃഖപരിവശമായിട്ടാണ്. Lord, we have to follow him perfectly.
കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ പരിപൂർണമായിട്ടും അവനെ അനുഗമിക്കണം.
If we follow, definitely we will lie down on a green pasture.
അവനെ നാം അപ്രകാരം അനുഗമിച്ചാൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ നമ്മളെ കിടത്തും.
Turn to John's Gospel chapter 10.
യോഹന്നാൻ സുവിശേഷം 10-ലേക്ക് നമുക്ക് വന്നു വരാം.
John's Gospel chapter 10 speaks about the shepherd and the sheep there.
യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം ഇടയനും ആടിനെയും തമ്മിലാണ് പറയുന്നത്.
And there verse 3 we see that to him the porter openeth and the sheep hear his voice. And he calleth his own sheep by name and leadeth them out.
അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആ ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർജിൽ വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു.
Numbers 4 we will read.
നാലാം വാക്യം വായിക്കുക.
And when he putteth forth his own sheep, he goeth before them, and the sheep follow him, for they know his voice.
തനിക്കുള്ളവരൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു.
Now you have to read the following verses, but to save the time, I will read verse 9.
താഴെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒമ്പതാം വാക്യം.
I am the door, by me if any man enter in, he shall be saved and shall go in and out and find pasture.
ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും.
Yes, this is what the Lord has promised.
ഇതാണ് നമ്മുടെ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തത്.
If we follow him,
അവനെ നാം അനുഗമിച്ചാൽ,
we will find the pasture.
മേച്ചിൽ പുറങ്ങൾ നമുക്ക് നമ്മൾ കണ്ടെത്തും.
Green pasture we will find.
പച്ചയായ പുൽപ്പുറങ്ങൾ കണ്ടെത്തും.
Oh, there we can lie down very comfortably.
അവിടെ സ്വസ്ഥമായിട്ട് കിടക്കുവാൻ സാധിക്കും.
Psalms 16 verse 11 says.
സങ്കീർത്തനം 16:11 പ്രകാരം പറയുന്നു.
In his presence is the fullness of joy.
നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും.
Yes, we enjoy the presence of God.
കർത്താവിന്റെ ആ സാന്നിധ്യം ആസ്വദിക്കാം.
In his presence we have everything.
അവന്റെ സന്നിധിയിൽ നമുക്ക് സകലതുമുണ്ട്.
He maketh me to lie down down in green pasture.
പച്ചയായി പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു.
ഓ ഹി സാറ്റിസ്ഫൈ ഓൾ മൈ റിക്വയർമെന്റ്സ്.
എന്റെ ആവശ്യങ്ങൾ മുഴുവനും അവൻ തൃപ്തി തരുന്നു.
ഫ്രീ ഫ്രം ഫിയർ.
ഭയത്തിൽ നിന്നുള്ള വിമുക്തി.
ഫ്രീ ഫ്രം ഫ്രിക്ഷൻ.
പോരാട്ടങ്ങളിൽ നിന്നുള്ള വിടുതൽ.
ഓ വാട്ട് എ ഗുഡ് സേവിയർ വി ഹാവ്.
എത്ര നല്ലൊരു രക്ഷകനാണ് നമുക്ക്.
ആൻഡ് ഫ്രീ ഫ്രം ദ സ്കാർസിറ്റി ഓഫ് ദ ഫുഡ്.
ആഹാരമില്ലായ്മയിൽ നിന്നും അവൻ നമുക്ക് വിടുതൽ തരികയാണ്.
ഫ്രീ ഫ്രം ഫ്ലൈസ്.
പ്രാണികളിൽ നിന്ന് വിടുതൽ.
ഹി നോസ് അവർ റിക്വയർമെന്റ് ആൻഡ് മേക്കത്ത് അസ് ടു ലൈ ഡൗൺ ഓൺ ദ ഗ്രീൻ പാസ്റ്റ്.
നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ നമ്മളെ കിടത്തുന്നു.
And let us thank God for his wonderful shepherd.
അവന്റെ ഇത്ര നല്ലൊരു ഇടയെ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് അവന് നന്ദി പറയാം.
May his name be glorified.
അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.